Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണം അല്ലെങ്കിൽ ദൈവാവിഷ്കരണം എന്ന ഭാഗം നാം ഇനിയും തുടരുകയാണ്. കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ ദൈവത്തെ രാജാവായി പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എപ്രകാരം മനുഷ്യന്റെ ജീവിത പശ്ചാത്തലങ്ങളിലൂടെ ദൈവീക ചിന്തകൾ സങ്കീർത്തകൻ തന്റെ വരികളിൽ ആവിഷ്കരിക്കുന്നു, ദൈവത്തെ രാജാവായി ചിത്രീകരിക്കുമ്പോൾ മനുഷ്യർക്ക് അവരുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ മനസ്സിലാക്കാം ദൈവത്തിൻ്റെ ഔന്നത്യം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ ശക്തി, പ്രാഭവം എന്നിവയെല്ലാം. അങ്ങനെ മനുഷ്യൻ്റെ ജീവിത പശ്ചാത്തലങ്ങളിൽ തന്നെയാണ് സങ്കീർത്തകൻ തൻ്റെ വരികളിൽ ദൈവത്തെ ആവിഷ്കരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. ഇനി രാജാവിന് ഇസ്രായേലിൽ ദൈവികമായ രക്ഷാശക്തിയുള്ളതായും രാജാവിനെ ദൈവിക സ്ഥാനത്ത് കാണുന്നതായും നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ദൈവിക സ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് നീതി പ്രവർത്തിക്കുന്നു. അങ്ങനെ ദൈവിക സാന്നിധ്യത്തിന്റെയും സാമീപ്യത്തിന്റെയും രഹസ്യങ്ങൾ രാജകീയ സങ്കീർത്തനങ്ങളിലൂടെയും സഹിയോൻ സങ്കീർത്തനങ്ങളിലൂടെയും സങ്കീർത്തകൻ അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കാരം അല്ലെങ്കിൽ ദൈവശാസ്ത്ര വീക്ഷണം ഒന്നുകൂടി ആഴമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഈ പരമ്പരയിൽ നാം മാതൃകയായി ഉപയോഗിക്കുന്നത് വളരെ സുപരിചിതമായൊരു രാജകീയ സങ്കീർത്തനമാണ്, അല്ലെങ്കിൽ സിഹിയോൻ സങ്കീർത്തനമാണ്. കാരണം ഇത് ലത്തീൻ റീത്തിലെ ആരാധനക്രമത്തിൽ, വിശുദ്ധവാരത്തിലെ ആരാധനക്രമത്തിന് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു പോരുന്ന പൂവരി ഹെബ്രയോരും എന്ന 46-ാം സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ ഔന്നത്യം വിവരിക്കുന്ന ഈ ഗീതം മലയാളത്തിൽ ഗാനാവിഷ്കാരം ചെയ്തത് വർഗീസ് ജെ മാളിയേക്കലാണ്. സംഗീതം ജോബൻ ജോർജ്. ആലാപനം വരാപ്പുഴ അതിരൂപത ഗായക സംഘം. നാം ശ്രവിച്ച ഈ ഗീതം സമ്പൂർണമായും ദൈവസ്തുതിപ്പിന്റെ സങ്കീർത്തനമാണ്. തീർത്ഥാടന തിരുനാളുകളായ പെസഹ, പെന്തക്കൂസ്ത, കൂടാരത്തിരുന്നാൾ, പൗർണമി, ദേവാലയ പ്രതിഷ്ഠ തുടങ്ങിയ അവസരങ്ങളിൽ ഇസ്രായേൽ ജനം ഈ സങ്കീർത്തനം അല്ലെങ്കിൽ ഇപ്രകാരമുള്ള സങ്കീർത്തനങ്ങൾ ധാരാളമായി ഉപയോഗിച്ചു പോന്നു. ഇതിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ എന്ന പ്രയോഗം കൃത്യമായും രാജാവിനെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ അത് പുതിയ നിയമത്തിലും സഭയുടെ ദൈവശാസ്ത്ര വീക്ഷണത്തിലും ക്രിസ്തു രാജാവാണെന്ന സങ്കല്പത്തിലേക്ക് നമ്മെ എത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രഭണിത ഭാഗം കൃത്യമായും ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് നാം അവിടെ കാണുന്നത്. എപ്രകാരമാണ് ഇസ്രായേലിൽ ദൈവം രാജാവാകുന്നതും രാജാവിൻ്റെ വ്യക്തിത്വത്തിൽ ദൈവാവിഷ്കരണം നടക്കുന്നതെന്നും നാം ഈ പശ്ചാത്തല പഠനത്തിൽ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരുടെ അധികാരത്തിന്റെ അടിസ്ഥാനവും പ്രവർത്തനവും നാഥാന്റെ പ്രവചനങ്ങളിൽ, അതായത് സാമുവലിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഈ പ്രവചനം വഴി ദൈവം ദാവീദിനെയും വംശത്തെയും തിരഞ്ഞെടുത്ത് ഉറപ്പിക്കുകയാണ്. അവിടുന്ന് ദാവീദുമായി ഉടമ്പടി ഉണ്ടാക്കി. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഭരണാധികാരികൾ യാവേയുടെ രാജാക്കന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. ഈ പ്രവചനവാക്യങ്ങൾ പോലെ തന്നെ ദൈവം അവരെ രാജാക്കന്മാരായി ഉയർത്തുന്നു, വാഴിക്കുന്നു. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എന്റെ രാജാവിനെ വാഴിച്ചത് എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശബ്ദമാണ്, വചനമാണ് നാം സാമുവേലിന്റെ പുസ്തകത്തിൽ ശ്രവിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധനും അലംഘനീയനുമായ അഭിഷിക്തനായിട്ട് ഇസ്രായേലിന്റെ രാജാവ് അത്ഭുതകരമായ സാമീപ്യത്തിൽ യാവയുടെ വലതുഭാഗത്ത് നിൽക്കുന്നു, ഉപവിഷ്ടനായിരിക്കുന്നു. ഇതാ മിശിഹ നിൽക്കുന്നു, യാവയുടെ ബഹുമാനിതനായ രാജാവിനെ ദൈവമായി ശുശ്രൂഷിക്കുന്നു. ഈ ഉടമ്പടിയോട് യാവെ സുസ്ഥിരമായ വിശ്വസ്തതയാണ് പുലർത്തുന്നത്, വ്യാപരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സിയോൻ സങ്കീർത്തനങ്ങളിൽ നിന്ന് തന്നെ, അതായത് ജെറൂസലത്തെ ആരാധന ശുശ്രൂഷയിൽ നിന്ന് തന്നെ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കാരം, ദൈവശാസ്ത്ര വീക്ഷണം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ വീക്ഷണത്തിൽ നാം 46-ാം സങ്കീർത്തനത്തിന്റെ പ്രഭണിതത്തിലേക്ക് നോക്കുമ്പോൾ അത് കൃത്യമായും ക്രിസ്തുവിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 9-ാം വാക്യം സൂചിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ജെറൂസലേം പ്രവേശനം ഇവിടെ കൃത്യമായും ചുരുളഴിയുന്നുണ്ട്. 46-ാം സങ്കീർത്തനത്തിന്റെ പ്രഭണിത ഭാഗം ചിത്രീകരിക്കുന്ന രാജാവിന് നൽകപ്പെടുന്ന വരവേൽപ്പും പ്രഘോഷണവുമെല്ലാം ക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനം തന്നെയാണ് വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ പൂവരി ഹെബ്രയോരും എന്ന് പറയുന്ന പുരാതനമായ ലത്തീൻ ആരാധനക്രമ ഗീതം എന്ന് പറയുന്നത് 46-ാം സങ്കീർത്തനത്തോട് പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം, അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്നും എടുത്ത് വരച്ചു ചേർത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂട്ടിയിണക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവരെ ഭരിച്ച എല്ലാ രാജാക്കന്മാരും ദൈവജനമായ ഇസ്രായേലിനെ ദൈവമായ യാവയിലേക്കും അവിടുത്തെ കൽപ്പനകളിലേക്കുമുള്ള വിശ്വാസത്തിലേക്ക് നയിച്ചവരാണ്. മാനുഷികമായ വീഴ്ചകൾ രാജാക്കന്മാർക്കുണ്ടായിരുന്നെങ്കിലും ദാവീദും സോളമനുമൊക്കെ ജനത്തെ ദൈവികമായ പാതയിൽ തന്നെ മുന്നോട്ട് നയിക്കുകയും യാവെ കർത്താവും ദൈവവും സ്രഷ്ടാവും പരിപാലകനും ഇസ്രായേലിന്റെ സംരക്ഷകനുമാണെന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ ജനങ്ങളോടൊപ്പം അവർ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തെ രാജാവായി പ്രകീർത്തിക്കുകയും അപ്രകാരം ചെയ്യുവാൻ അവർ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ദാവീദ് രാജാവ് കർത്താവിനെ പ്രകീർത്തിച്ചു പാടിയ സങ്കീർത്തനങ്ങളും സോളമൻ രാജാവ് ജെറൂസലേമിൽ പണികഴിപ്പിച്ച ഇന്നും പ്രൗഢിയോടെ നിൽക്കുന്ന ദേവാലയവുമെല്ലാം ഇസ്രായേലിലെ രാജാക്കന്മാരുടെ വിശ്വാസവും വിശ്വസ്തതയും എന്നും വെളിപ്പെടുത്തുന്നതാണ്. 46-ാം സങ്കീർത്തനത്തിന്റെ പദങ്ങൾ വ്യക്തമാക്കുന്നത് പോലെ ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നിരിക്കുന്നു. അവിടുന്ന് തന്റെ ജനത്തെ നയിക്കുന്നു, പരിപാലിക്കുന്നു. അങ്ങനെ ജെറൂസലത്തെ അല്ലെങ്കിൽ ജെറൂസലേമിലെ ആരാധന ശുശ്രൂഷയിൽ തന്നെ രാജാവിന്റെ സ്ഥാനം വ്യക്തമാകുന്നുണ്ട്. സിംഹാസനാരോഹണ വേളയിൽ രാജാവ് പുരോഹിതനായും നിയമിതനാകുന്നുണ്ട്. യാവയോട് എന്താനുകൂല്യവും തന്റെ ജനത്തിനു വേണ്ടി ചോദിക്കുവാൻ രാജാവിന് അവകാശമുണ്ട്, അവകാശപ്പെട്ടിരിക്കുന്നു. യാവയോട് എന്താനുകൂല്യവും തന്റെ ജനത്തിനു വേണ്ടി ചോദിക്കുവാൻ രാജാവ് അവകാശപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അതുല്യമായ രക്ഷയുടെ തലത്തിലും ദൈവീക ബന്ധത്തിലുമാണ് രാജാവ് ജീവിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കുവാൻ. അങ്ങനെ ഇസ്രായേലിൽ രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനും പുരോഹിതനുമാണ്, ഒപ്പം ആദർശയോഗ്യനായ അധികാരിയുമാണ് എന്ന് ഈ സങ്കീർത്തനങ്ങൾ വ്യക്തമാക്കുമ്പോൾ വീണ്ടും നാം ദൈവാവിഷ്കാരം അല്ലെങ്കിൽ ദൈവശാസ്ത്ര വീക്ഷണം, സങ്കീർത്തനങ്ങളിലെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. നിങ്ങൾ ശ്രവിക്കുന്ന ഈ 46-ാം സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് വർഗീസ് ജെ മാളിയേക്കലാണ്. സംഗീതം ജോബൻ ജോർജ്. ആലാപനം വരാപ്പുഴ അതിരൂപത ഗായക സംഘം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. വിലാപ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.